2021 ഫെബ്രുവരി 28 ഞായർ, വാരാന്ത്യ കൗമുദി, 1 പേജിൽ നിന്ന്. പരിശ്രമത്തിന്റെ പച്ചപ്പ്, കൃഷിയാണോ ജോലി? ഈ ചോദ്യത്തിന് യുവകർഷകനായ ഷമീർ നൽകുന്ന ഉത്തരം തന്റെ പരിശ്രമ ഫലമായി പച്ചപ്പണിഞ്ഞു കിടക്കുന്ന സ്വന്തം കൃഷിഭൂമിയാണ്. പരമ്പരാഗത കാർഷിക സങ്കല്പങ്ങൾക്കപ്പുറം ഹൈടെക് കൃഷി വിപ്ലവം നടത്തിയ ഷമീറിനുള്ള അംഗീകാരമായിരുന്നു ഇത്തവണത്തെ സംസ്ഥാന കാർഷിക പുരസ്കാരം. ഫീച്ചർ തയ്യാറാക്കിയത് ആതിര രാജ്. കൃഷി ഷമീറിന്റെ ജീവിതത്തോടൊപ്പം എന്നും ഉണ്ടായിരുന്നു. ചെറുപ്പം മുതലേ വീട്ടിൽ അത്യാവശ്യം കൃഷിയുണ്ടായിരുന്നു. ഉപ്പാപ്പയായിരുന്നു അതിന്റെ കാര്യക്കാരൻ. പഠിച്ചത് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആയിരുന്നെങ്കിലും ഷമീർ കുറച്ചുകാലം ഡ്രൈവറായി ജോലി നോക്കി. നെടുമങ്ങാട് അഗ്രികൾച്ചറൽ മാർക്കറ്റ് റോഡിന് സമീപം പുളിഞ്ചിയിൽ സ്വദേശിയാണ്. 6 വർഷം മുമ്പാണ് ഷമീർ കൃഷിയെ മനസ്സിൽ പച്ചപിടിപ്പിച്ചു തുടങ്ങിയത്. യാത്രകൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഷമീറിനെ കൃഷിയിലേക്ക് മാറ്റി ചിന്തിപ്പിച്ചതും ആ യാത്രകൾ തന്നെയായിരുന്നു. പലയിടങ്ങളിലായി കണ്ടുമുട്ടിയ വിളകളും കൃഷിയും മണ്ണും മനുഷ്യരുമെല്ലാം ഷമീറിനെയും ആ സ്വപ്നഭൂമികളുടെ ആരാധകനാക്കി മാറ്റി. കൃഷി തന്നെയാണ് ജീവിതമെന്ന തീരുമാനം കേരളത്തിന്റെ അങ്ങോളമിങ്ങോളം നടത്തിയ യാത്രകളിൽ നിന്നാണ് ഷമീറിന്റെ ഹൃദയത്തിൽ കൂടുകൂട്ടിയത്. ആ മനസ്സിനുള്ള സമ്മാനമായിരുന്നു ഹൈടെക് കർഷകനുള്ള സംസ്ഥാന പുരസ്കാരം. ആ കഥ കൃഷി കൊണ്ട് വിജയകരമായി ജീവിക്കാമെന്ന് തെളിയിച്ച യുവ കർഷകനായ എസ് ഷമീർ പറയും. ജോലിയുടെ ഭാഗമായി ഹോർട്ടികോർപ്പിലെ ഉദ്യോഗസ്ഥരുടെ കൂടെ ചില യാത്രകൾ നടത്തിയിരുന്നു. ആ യാത്രകളും അനുഭവങ്ങളുമാണ് എന്നെ കർഷകനാക്കിയത്. കൃഷിപ്പണിയുടെ തിരക്കിലും ഇപ്പോഴും സമയം കിട്ടുമ്പോഴെല്ലാം ഞാൻ യാത്ര ചെയ്യും. മിക്കതും കാർഷികാവശ്യങ്ങൾക്കാണ്. എങ്കിലും ഓരോ യാത്രയിലും എന്തെങ്കിലും പഠിക്കാനുണ്ടാകും. ജോലി കൃഷിയാണോ എന്നൊരു കാഴ്ചപ്പാടുണ്ട്. കൃഷി ഒരിക്കലും ഒരു നഷ്ടമല്ല എന്നതാണ് എന്റെ അനുഭവം. പലർക്കും അതിനുള്ള മനസ്സില്ല എന്നതാണ് വാസ്തവം. കൃഷി, വീട്ടിൽ പശു വളർത്തൽ എന്നൊക്കെ പറയുമ്പോൾ തന്നെ അത് കഠിനമാണെന്ന മുൻവിധിയാണ് അതിനോടുള്ള താല്പര്യം ഇല്ലാതാക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 100% മനസ്സും മണ്ണിനായി മാറ്റിവെക്കണമെന്ന് പറയുന്നത്. എങ്കിലേ കൃഷിഭൂമിയിൽ പച്ചപ്പുണ്ടാകുള്ളൂ. പ്രയാസമാണ് ഇതൊക്കെ എന്ന് പറയാൻ എളുപ്പമാണ്. അങ്ങനെ അല്ലെന്ന് തെളിയിക്കണമെങ്കിൽ അസാധ്യ പരിശ്രമവും സമർപ്പണവും തന്നെ വേണം. കൃഷിയോടുള്ള താല്പര്യമില്ലാതെ വരുമ്പോൾ മണ്ണും വിത്തും വളങ്ങളുമെല്ലാം നമ്മുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. മണ്ണ് പുരളാനും ചെളി പറ്റാനും ചാണകമെടുക്കാനും സമയം നോക്കാതെ ആവശ്യത്തിനുള്ളത് ചെയ്യാനുമെല്ലാം ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഇഷ്ടം വേണം. നമ്മൾ കൃഷി ഒരു ജോലിയായി എടുക്കുമ്പോൾ അപ്രതീക്ഷിതമായി പലതും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. കാലാവസ്ഥ മാറിയേക്കും. ചിലപ്പോൾ രോഗബാധ ഉണ്ടായേക്കാം. പ്രതീക്ഷിച്ച പോലെ വിളവ് കിട്ടാതിരിക്കാം. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ എല്ലാം തീർന്നെന്ന് കരഞ്ഞിട്ടും വിഷമിച്ചിട്ടും ഒരു കാര്യമില്ല. അടുത്തത് ഇനി എന്താണ് എന്ന് ആ നിമിഷത്തിൽ തോന്നണം. വാശിയോടെ അടുത്തത് പുതുതായി തുടങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം. അങ്ങനെ പകുതി വഴിയിൽ ഇട്ടിട്ട് പോകാനല്ലല്ലോ നമ്മൾ തുടങ്ങിയതെന്നാണ് ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്നത്. കൃഷി പ്രൊഫഷനാക്കാൻ തീരുമാനിച്ചപ്പോഴാണ് ഞാൻ ഹൈടെക് കൃഷി രീതിയായ പോളി ഹൌസിലേക്ക് കടന്നത്. സുഹൃത്ത് ഷംസുദ്ദീൻ ഉണ്ടായിരുന്നു കൂടെ. പ്രകൃതിയെ വിളകൾക്കനുസൃതമായി നിയന്ത്രിച്ച് വളർത്താൻ കഴിയുമെന്നതാണ് ഈ കൃഷി രീതിയുടെ പ്രത്യേകത. അതോടൊപ്പം തന്നെ ചൂട്, മഴ, തണുപ്പ്, വെയിൽ എന്നിവയിൽ നിന്നും സംരക്ഷണം നൽകി കാർഷിക വിളകളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ അന്തരീക്ഷം പോളി ഹൌസിലൊരുക്കാം. ഇപ്പോൾ കേരളത്തിൽ 400 കൃഷിക്കാർ ഈ രീതിയിൽ ചെയ്യുന്നുണ്ട്. പരിസ്ഥിതിക്ക് ഏറെ അനുയോജ്യമാണ്. കൃഷിവകുപ്പ് ഇതിന് സബ്സിഡിയും നൽകുന്നുണ്ട്. വീടുകളിലെ മട്ടുപ്പാവുകളിലാണെങ്കിൽ പോലും ഇവ സ്ഥാപിച്ച് കൃഷി ചെയ്യാൻ കഴിയും. GI പൈപ്പിന്റെ ചട്ടക്കൂടുകൾ കൊണ്ടാണ് പോളി ഹൌസ് നിർമ്മിക്കുന്നത്. എത്ര ചെറിയ സ്ഥലമാണെങ്കിലും അവിടെ നിന്നും കൂടുതൽ വിളവ് ഉറപ്പാക്കാൻ ഇവയിലൂടെ സാധിക്കും. അതോടൊപ്പം തന്നെ കീടരോഗങ്ങളിൽ നിന്നും സംരക്ഷണ കവചം, ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ എന്നിവ ലഭിക്കുന്നതും മറ്റൊരു പ്രധാന ഘടകമാണ്. നമ്മുടെ കൃഷിരീതിക്ക് അനുയോജ്യമായി പോളി ഹൌസ് എങ്ങനെ മാറ്റിയെടുക്കാൻ കഴിയുന്നു എന്നതിലാണ് വിജയം. ആദ്യ പോളി ഹൌസ് ഞാൻ വാടകയ്ക്കാണ് എടുത്തത്. ഇസ്രായേൽ കാർഷിക വിദ്യയാണ് പോളി ഹൌസുകൾ. കാലാവസ്ഥയെ അനുകൂലമാക്കുന്നതിന് അവർ ഈ സംവിധാനം ഏർപ്പെടുത്തി ഏറെ മുന്നോട്ടു പോകുന്നു. പ്രകൃതിയുടെ മറ്റ് അനുഗ്രഹങ്ങളെല്ലാമുള്ള നമ്മൾ അതൊന്നും ഫലപ്രദമായി ഉപയോഗിക്കുന്നില്ലെന്നാണ് എന്റെ വിലയിരുത്തൽ. നമ്മൾ കൃഷി കൃഷി എന്ന് എപ്പോഴും പറയുമെങ്കിലും ആദ്യ പരിഗണനയിലൊന്നും കൃഷിയില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്കിലും ലോക്ഡൌൺ കാലത്ത് കുറെ നാൾ വീട്ടിലിരുന്നപ്പോൾ ആളുകൾക്ക് കൃഷിയോട് താല്പര്യമുണ്ടായിട്ടുണ്ട്. എന്തെങ്കിലും ചെയ്യണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരുണ്ട്. എന്നെ ഒരുപാട് പേർ വിവരങ്ങൾ അറിയാനൊക്കെ വിളിക്കുന്നുണ്ട്. സത്യസന്ധമായി സഹായം തേടുന്നവരെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ള കുറച്ച് യുവാക്കളെ കൃഷിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരുക്കത്തിലാണിപ്പോൾ ഞാൻ. ഷുഗർ വെള്ളരി എന്ന് നമ്മൾ വിളിക്കുന്ന സാലഡ് വെള്ളരിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത്. പാലക് ചീരയും അത്രയും തന്നെ പ്രാധാന്യത്തോടെ കൃഷി ചെയ്യുന്നു. പ്രമേഹ രോഗികൾക്ക് ഉപകാരപ്പെടുമെന്നതിനാൽ ഷുഗർ വെള്ളരിക്ക് സ്ഥിരമായുള്ള ഉപഭോക്താക്കളുണ്ട്. ഇവയുടെ വിത്ത് 3-4 രൂപയ്ക്ക് ലഭിക്കും. പുറത്ത് 7 രൂപ മുതൽ 12 രൂപ വരെയുണ്ട്. പാവയ്ക്കൊക്കെയുണ്ട്. പരാഗണം പരാജയപ്പെടുന്നത് ഒഴിവാക്കാനുള്ള ഹൈബ്രിഡ് രീതിയായ പാർത്തനോ കാർപ്പിയാണ് ഇപ്പോൾ പരീക്ഷിക്കുന്നത്. എന്റെ കൃഷിയിടങ്ങൾ അനുഭവങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും വേദികളാണെന്ന് പറയാം. അനുഭവങ്ങൾ മാത്രമാണ് എന്റെ മുന്നിലുള്ളത്. അല്ലാതെ മറ്റു മാതൃകകളോ പരിശീലന ക്ലാസുകളോ ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല. എല്ലാവരും പോളി ഹൌസ് നിർത്തിപ്പോകുന്ന സമയത്ത് ഇത് പരീക്ഷിച്ചു തുടങ്ങിയ ഒരാളാണ് ഞാൻ. കൃഷിയിടത്തിലെ 90% ജോലികളും ചെയ്യുന്നത് ഞാൻ ഒറ്റയ്ക്കാണ്. ഇത്തവണത്തെ ഹൈടെക് വിഭാഗത്തിലെ മികച്ച കർഷകനായി എന്നെ പുരസ്കാരത്തിന് പരിഗണിച്ചതും ഈ കാര്യം കൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇടനിലക്കാരില്ലാതെ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും ഞാൻ നേരിട്ടാണ് ചെയ്യുന്നത്. നാട്ടിലെ കടകൾ, ചന്തകൾ, കൃഷിവകുപ്പിന്റെ ഇക്കോ ഷോപ്പുകൾ എന്നിവ വഴിയാണ് വിൽപ്പന. വാട്സാപ്പ് കൂട്ടായ്മകൾ വഴിയും ഫ്ളാറ്റുകളിലുള്ള നേരിട്ട് വിൽപ്പനയുമുണ്ട്. ഫ്ളാറ്റ് വിപണിയാണ് ഇനി കൂടുതൽ ലക്ഷ്യമിടുന്നത്. വ്യത്യസ്ത പച്ചക്കറി ഇനങ്ങൾ കൂടി ഉൾപ്പെടുത്താനും പദ്ധതിയുണ്ട്. കൃഷിയിടത്തിലെ മാലിന്യങ്ങൾ റീസൈക്കിൾ ചെയ്ത് ദ്രവരൂപത്തിലാക്കി വീണ്ടും ഉപയോഗിക്കും. മണ്ണന്തല ഇടവക്കൂട് 400 സ്ക്വയർ മീറ്റർ സ്ഥലം പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്നുണ്ട്. അവിടെ വിളവെടുത്ത് കഴിയുമ്പോൾ അടുത്ത കൃഷി സ്വന്തം പുരയിടമായിരിക്കും. വിപണി ഏതായാലും ഒരേ വിലയ്ക്കായിരിക്കും വിൽപ്പന. ബാപ്പ സെയ്ഫുദ്ദീനും ഉമ്മ സെലീനയും ഭാര്യ തസ്ലീമയും ഉൾപ്പെടുന്ന കുടുംബവും പിന്തുണ നൽകുന്നു. കൃഷിപ്പണിയിൽ വീട്ടിൽ ആദ്യം ഒരു ആശങ്കയുണ്ടായിരുന്നു, പിന്നീടത് കാലക്രമത്തിൽ മാഞ്ഞുപോയി. ഏതാവശ്യത്തിനും വിളിച്ചാൽ ഓടിയെത്തുന്ന കൂട്ടുകാരായ ഷിയാസ്, മുനീർ, ഷഹനാസ്, ഫർഷാദ്, മരുമകനായ ആസിഫ് എന്നിവരുമുണ്ട് കൂടെ. ഷമീറിന്റെ ചിരിയിൽ നടന്നു തീർന്ന വഴികളുടെ ആത്മവിശ്വാസം തെളിഞ്ഞു. ഏത് സാങ്കേതിക വിദ്യയും ഇവിടെയുള്ള സാഹചര്യത്തിൽ എത്രത്തോളം നടപ്പിലാക്കാൻ സാധിക്കുന്നു എന്നതിലാണ് കൃഷിയുടെ വിജയമെന്നാണ് ഷമീറിന്റെ ജീവിതപാഠം. കന്നുകാലികൾ, തേനീച്ച, കോഴി ഉൾപ്പെടെയുള്ള കുറച്ചുകൂടി വലിയ ക്യാൻവാസിലെ ഹൈടെക് ഫാം എന്ന സ്വപ്നത്തിലേക്ക് നടക്കുകയാണ് ഷമീർ. അതിനു മുമ്പ് മനസ്സിന്റെ പച്ചപ്പിനായി വീണ്ടും ഒരു യാത്രയുണ്ട്.